Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഫെബ്രുവരി 11 തീയതി ലൂർദ് നാഥയുടെ തിരുനാളിൽ സഭ ആചരിച്ച ലോകരോഗി ദിനത്തോടനുബന്ധിച്ച് ദാനമായി കിട്ടി അതിനാൽ കൊടുക്കുവിൻ ദാനമായി എന്ന ശീർഷകത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച സന്ദേശത്തിലെ ചിന്താമലരുകളാണിത്.
ദാനമായി കിട്ടിയത് നിങ്ങൾ ദാനമായി കൊടുക്കുവിൻ. സുവിശേഷ പ്രഘോഷണത്തിനായി യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരോട് അവിടുന്ന് അരുൾ ചെയ്ത വാക്കുകളാണിവ. അവിടുത്തെ രാജ്യം അങ്ങനെ പ്രതിനന്ദിയില്ലാത്ത സ്നേഹചെയ്തികളിലൂടെ വളരണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു.
ഇന്ത്യയിലെ കൊൽക്കത്തയിൽ 2019 ഫെബ്രുവരി 11 ലൂർദ് നാഥയുടെ തിരുനാളിൽ ആചരിച്ച 27 ലോകരോഗി ദിനത്തിൽ നല്ല സമറിയക്കാരന്റെ പോലുള്ള ഉദാരമായ പ്രവൃത്തികളാണ് വിശിഷ്യ, ദുർബലരായവരെ തുണയ്ക്കുന്ന പ്രവൃത്തികളാണ് വിശ്വാസ്യതയുള്ള സുവിശേഷവത്കരണത്തിന് ഇന്ന് അനിവാര്യമെന്ന് അമ്മയായ സഭ സകലരെയും ഓർപ്പിക്കുന്നു. സാന്ത്വന സ്പർശം അനുഭവവേദ്യമാക്കുന്ന സ്നേഹലാളനം പോലെ തന്നെ അറിവിന്റെ വൈദഗ്ധ്യവും ആർദ്രമായ കാരുണ്യവും നേരായ രീതികളും നിർലോഭം നൽകപ്പെടേണ്ട നല്ല വാക്കും നോട്ടവുമെല്ലാം ഇന്ന് രോഗീ പരിചരണത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.
ദൈവത്തിന്റെ ദാനമാണ് ജീവൻ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ചോദിക്കുന്നത്, നിങ്ങൾക്കെന്ത് മഹാത്മ്യമാണുള്ളത്? ദാനം കിട്ടിയതല്ലാതെ മറ്റെന്താണ് നിങ്ങൾക്കുള്ളത്? ദാനമാണെന്നതിനാൽ മനുഷ്യജീവിതം സ്വകാര്യ സ്വത്തായോ വ്യക്തിഗത അവകാശമായോ കണക്കാക്കാനാവില്ല. പ്രത്യേകിച്ചും ആധുനിക വൈദ്യശാസ്ത്ര ജൈവ സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതിയിലൂടെ ജീവന്റെ വൃക്ഷത്തെ ഉപായങ്ങളാലോ കൃത്രിമമായ രീതികളാലോ തരപ്പെടുത്താമെന്ന് വിചാരിക്കുന്നതും ശരിയല്ല.
ഇന്നിന്റെ നിസ്സംഗതയുടെയും വലിച്ചെറിയൽ സംസ്കാരത്തിന്റെയും ജീവിതശൈലിയിൽ പ്രകടമാകുന്ന വ്യക്തിമാഹാത്മ്യവാദത്തിനും സാമൂഹിക ശിഥിലീകരണത്തിനുമൊപ്പം ജനതകൾക്കും സംസ്കാരങ്ങൾക്കുമിടയിൽ സഹകരണ സാധ്യതകളും ബന്ധങ്ങളും പ്രോത്സാഹിപ്പിക്കുവാൻ സഹായകമാകുവാൻ ഏറ്റവും അനുയോജ്യമാകുന്നത് ദാനമാണെന്ന് പാപ്പ ഫ്രാൻസിസ് സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദാനം ഗിഫ്റ്റാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ദാനത്തിന് അല്ലെങ്കിൽ ഗിഫ്റ്റിന് ഒരു മുൻവ്യവസ്ഥയാണ് സംവാദം. അധികാരം പ്രയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ സാമ്പ്രദായിക രീതികൾ തകർത്തുകൊണ്ട് മാനവിക വികാസത്തിനും വളർച്ചയ്ക്കുമുള്ള സാധ്യതകൾ സൃഷ്ടിക്കണമെങ്കിൽ സംവാദം അനുദിന ജീവിതത്തിൽ അനിവാര്യമാണ്.
ദാനം എന്നതിന്റെ അർത്ഥം വെറുതെ ഉപഹാരങ്ങൾ കൈമാറുന്നതിലും ഉപരിയാണ്. സ്വത്തുക്കളുടെയും വസ്തുക്കളുടെയും വെറുതെയുള്ള കൈമാറ്റവുമല്ല ദാനം, മറിച്ച് ഒരു സ്വയം നൽകലാണത്. പാരിതോഷികം നൽകലിൽ നിന്ന് ദാനത്തെ വ്യത്യസ്തമാക്കുന്നതിന്റെ കാരണം അത് പരസ്പര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി സ്വയം നൽകുന്നതിനുള്ള ആഗ്രഹം ഉൾക്കൊള്ളുന്നതിനാലാണ്. അപ്പോൾ ദാനമെന്നത് സമൂഹത്തിന്റെ അടിസ്ഥാനമാകേണ്ട പരസ്പര അംഗീകാരമാണ്. ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തിലും പരിശുദ്ധാത്മദാനത്തിലും പാരമ്യത്തിലെത്തുന്ന ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ദാനം.
നാം ഓരോരുത്തരും ദരിദ്രരും ആവശ്യക്കാരും നിരാലംബരുമാണ്. ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളുടെ പരിചരണം അതിജീവനത്തിനായി നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരുടെ സഹായത്തിൽ ആശ്രയിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിനാൽ സൃഷ്ടികളെന്ന നിലയിൽ നമ്മുടെ പരിമിതികളെക്കുറിച്ച് മറ്റു വ്യക്തികളുടെയും സാഹചര്യങ്ങളുടെയും മുന്നിൽ സദാ അവബോധമുള്ളവരായിരിക്കണം. ഈ സത്യത്തെ തുറന്ന് അംഗീകരിച്ചാൽ നാം എളിമയുള്ളവരും ജീവിതത്തിൽ കൂട്ടായ്മയുടെ പുണ്യം പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമായിരിക്കും.
അങ്ങനെ നമ്മുടെ പരിമിതികളുടെ അംഗീകരിക്കൽ, ഒരേ സമയം വ്യക്തിപരവും സാമൂഹികവുമായ നന്മ ഉത്തരവാദിത്വത്തോടെ വളർത്തിയെടുക്കാൻ നമ്മെ നയിക്കും. നാം സ്വയം ഒരു ദ്വീപായോ സ്വന്തമായൊരു ലോകമായോ ഒതുങ്ങാതെ മറ്റുള്ളവരോട് ചേർന്നുള്ള സഹവർത്തിത്വത്തിന്റെ ദർശനം വളർത്തിയെടുത്താൽ പൊതു നന്മ ലക്ഷ്യമാക്കിയുള്ള ഐക്യദാർഢ്യം സമൂഹത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും.
മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായോ ആവശ്യക്കാരായോ സ്വയം കാണുന്നതിൽ നാം ഭയപ്പെടേണ്ടതില്ല. കാരണം വ്യക്തിപരമായോ സ്വന്തം പ്രയത്നം കൊണ്ടോ മാത്രം ജീവിതത്തിലെ പരിമിതികളെ തരണം ചെയ്യുവാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ പരിമിതികളെ അംഗീകരിക്കാൻ ഭയപ്പെടരുത്, ഭയക്കരുത്. ഓർക്കുക, ദൈവം യേശുവിൽ എളിമയോടെ മനുഷ്യരൂപത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വന്നു. മാത്രമല്ല, നമ്മുടെ ഇല്ലായ്മയിൽ സഹായമായും നമ്മുടെ പ്രതീക്ഷകൾക്ക് അതീതമായ ദാനങ്ങൾ നൽകിക്കൊണ്ടും അവിടുന്ന് ക്രിസ്തു ഇന്നും നമ്മിലേക്ക് വരുന്നുണ്ട്, നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട്.
ഇന്ത്യയിലെ കൊൽക്കത്തയിൽ നടന്ന പ്രസക്തമായ ലോകരോഗി ദിനാചരണത്തിന്റെ വെളിച്ചത്തിൽ പാവങ്ങളോടും രോഗികളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ദൃഷ്ടിഗോചരമാക്കിയ ഉപവിയുടെ മാതൃകയായ കൽക്കത്തയിലെ പാവങ്ങളുടെ അമ്മയായ മദർ തെരേസായുടെ രൂപം സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഓർമ്മിക്കുകയാണ്. വിശുദ്ധ പദപ്രഖ്യാപന സമയത്ത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു: അമ്മയുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അജാത ശിശുക്കളുടെ ജീവൻ സംരക്ഷിക്കാനും പരിത്യജിക്കപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിചരിക്കാനും സ്വാഗതാർഹമായ വിധത്തിൽ പാവങ്ങളായ സകലരെയും സ്വീകരിക്കാനുമുള്ള സന്നദ്ധതയിലൂടെ മദർ തെരേസ ദൈവിക കാരുണ്യത്തിന്റെ ഉദാരമതിയായ ദാതാവായിരുന്നു. മരിക്കാനായി വഴിയോരങ്ങളിൽ തള്ളപ്പെട്ടവരുടെ ദൈവികമായ അന്തസ്സിനു മുന്നിൽ ഈ അമ്മ തലകുനിച്ച് അവരെ പരിചരിച്ചു.
പാവങ്ങൾക്കു വേണ്ടിയുള്ള അമ്മയുടെ ശബ്ദം ഈ ലോകത്തിന്റെ അധികാരികൾക്ക് മുന്നിൽ എപ്പോഴും ഉയർന്നു നിന്നു. കാരണം സമൂഹം സൃഷ്ടിച്ച ദാരിദ്ര്യത്തിന്റെയും മാനുഷിക യാതനകളുടെയും തിന്മകളുടെയും കുറ്റബോധം അവർക്കുണ്ടാകണമെന്ന് പുണ്യവതിയായ അമ്മ ആഗ്രഹിച്ചു. മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവർത്തനങ്ങൾക്ക് രുചി പകർന്ന ഉപ്പായിരുന്നു കാരുണ്യം. തങ്ങളുടെ ദാരിദ്ര്യാവസ്ഥയെയും യാതനകളെയും ഓർത്ത് ചിന്താൻ കണ്ണീരില്ലാത്ത ഹതഭാഗ്യരുടെ ജീവിതത്തിന്റെ ഇരുളിൽ തെളിഞ്ഞ ദീപമായിരുന്നു അമ്മയുടെ, മദർ തെരേസായുടെ കാരുണ്യം. നഗരങ്ങളിൽ വസിച്ച പാവങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവർക്കായിട്ട് ദൈവിക സാമീപ്യത്തിന്റെ ഇന്നും വിരിയുന്ന വാചാലമായ സാക്ഷ്യമാണ് പുണ്യവതിയായ മദർ തെരേസായുടെ ഉപവി പ്രവർത്തനങ്ങൾ. അതുപോലെ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഉപവിയുടെ സഹോദരികളുടെ കാരുണ്യ പ്രവൃത്തികൾ.
മതത്തിന്റെയോ സംസ്കാരത്തിന്റെയോ വംശീയതയുടെയോ ഭാഷയുടെയോ വേർതിരിവുകളില്ലാതെയുള്ള നിസ്വാർത്ഥ സ്നേഹമായിരിക്കണം നമ്മുടെ പ്രവൃത്തികളുടെ ഒരേയൊരു മാനദണ്ഡമെന്ന് മനസ്സിലാക്കുവാൻ മദർ തെരേസ നമ്മെ സഹായിക്കുന്നുണ്ട്. ആർദ്രമായ സ്നേഹവും ശ്രദ്ധയും ആവശ്യമുള്ളവർക്കും യാതനകൾ അനുഭവിക്കുന്നവർക്കും പ്രത്യാശയുടെയും ആനന്ദത്തിന്റെയും ചക്രവാളങ്ങൾ തുറക്കുവാൻ മാർഗദർശിയായ ദൃഷ്ടാന്തമായി മദർ ഇന്നും ജീവിക്കുന്നു.
നല്ല സമറിയക്കാരന്റെ ആത്മചൈതന്യം ജീവിതത്തിലെ വേദനയുടെയും യാതനയുടെയും യഥാർത്ഥമായ സാഹചര്യങ്ങളിൽ പ്രകടമാക്കുന്നവർക്കും രോഗീ പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും ഉദാരത പ്രചോദനവും പിൻബലവുമാവട്ടെ. അതുപോലെ അവയവദാനവും രക്തദാനവും സംഘടിപ്പിക്കുന്നവർക്കും രോഗികളുടെ സഹായത്തിനും അവരുടെ യാതനകൾ ശമിപ്പിക്കാനുമായി പ്രതിജ്ഞാബദ്ധരായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരുടെ കൂട്ടായ്മകൾക്കും പാപ ഫ്രാൻസിസ് സന്ദേശത്തിൽ പ്രത്യേകം നന്ദി പ്രകടിപ്പിക്കുകയും പിന്തുണ നേരുകയും ചെയ്തു. അതുപോലെ രോഗബാധിതരായവരുടെ അവകാശങ്ങൾക്കുവേണ്ടി നിലകൊള്ളുന്ന, പ്രത്യേകിച്ചും സവിശേഷ പരിഗണന അർഹിക്കുന്ന രോഗികളുടെ യാത്രയും ചലനങ്ങളും മറ്റാവശ്യങ്ങളും നിവർത്തിക്കാൻ സഹായിക്കുന്നവരുടെ പ്രസ്ഥാനങ്ങൾക്കും പാപ ഫ്രാൻസിസ് നന്ദി അർപ്പിച്ചു. അത്യപൂർവ രോഗങ്ങളുടെ പിടിയിലമർന്ന പ്രത്യേക പരിചരണാർഹിക്കുന്ന രോഗികളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നവർ ഈ മേഖലയിൽ സഭയ്ക്കുള്ള ശ്രദ്ധയും കരുതലും പ്രകടമാക്കുകയാണ്. അതുപോലെ രോഗപ്രതിരോധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ പരിശ്രമങ്ങളും ഏറെ ശ്ലാഘനീയമാണെന്ന് സന്ദേശത്തിൽ പാപ്പ പ്രസ്താവിച്ചു.
രോഗി പരിചരണ സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ ആത്മീയ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെയും പ്രത്യേകം ഓർക്കുന്നു. രോഗി സങ്കേതങ്ങളിലും ഭവനങ്ങളിലും പരിചരണത്തിലൂടെയും ആത്മീയ പിൻബലത്തിലൂടെയും അവർ നൽകുന്ന സന്നദ്ധ സേവനങ്ങൾ പരമപ്രധാനമാണ്. ഈ സേവനങ്ങളുടെ പ്രയോജനം അനുഭവിക്കുന്ന ഏകരും പ്രായമായവരും ശാരീരികവും മാനസികവുമായി ദുർബലരുമായവർ അസംഖ്യമാണ്. മതനിരപേക്ഷമായ ഒരു ലോകത്തിൽ സഭയുടെ സാന്നിധ്യത്തിന്റെ പ്രതീകമായി തുടർന്നും പ്രവർത്തിക്കുവാൻ പാപ്പ ഫ്രാൻസിസ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. രോഗിയുമായി വ്യക്തിപരമായ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കുവാൻ കഴിയുന്ന നല്ലൊരു സുഹൃത്താണ് സന്നദ്ധ സേവകൻ. പരിചരണം നിഷ്ക്രിയമായി ഏറ്റുവാങ്ങുന്ന ഒരു രോഗി എന്ന നിലയിൽ നിന്നും തുടർ ചികിത്സ സ്വീകരിക്കുന്നതിൽ ക്രിയാത്മകമായി സഹകരിക്കുകയും പ്രത്യാശ പുലർത്തുകയും ചെയ്യുന്ന ഒരാളായി രോഗി പരിണമിക്കുവാൻ സന്നദ്ധ സേവകന്റെ ശ്രദ്ധ സഹായിക്കുന്നു. ഉദാരമനസ്കരാകുവാനുള്ള ഉൽക്കടമായ ആഗ്രഹത്തിൽ നിന്നും ജനിക്കുന്ന മൂല്യങ്ങളും പെരുമാറ്റരീതികളും ജീവിതശൈലിയും സന്നദ്ധ സേവകർ പ്രചരിപ്പിക്കുന്നു. ആരോഗ്യ പരിചരണത്തെ കൂടുതൽ മാനവികമാക്കുന്ന ഉപാധി കൂടിയാണ് സന്നദ്ധ സേവനം.
ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ വികസിത മേഖലയിലോ പിന്നോക്ക പ്രദേശങ്ങളിലോ എവിടെയായിരുന്നാലും കത്തോലിക്ക ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങൾ സുവിശേഷ മൂല്യങ്ങളുടെ വെളിച്ചത്തിൽ പ്രവർത്തിക്കേണ്ടവരാകയാൽ ഉദാരമനസ്കതയുടെ ചൈതന്യമാണ് അവർക്ക് എവിടെയും പ്രചോദനമാകേണ്ടത്, അവരുടെ പ്രവർത്തനങ്ങളുടെ അടയാളമാകേണ്ടത്. എങ്ങനെയും ലാഭമുണ്ടാക്കണമെന്നും നൽകുന്നതെല്ലാം തിരികെ കിട്ടണമെന്നും ചൂഷണപ്രവണതയും എല്ലാം എവിടെയും സാമൂഹ്യക്രമമായി നിൽക്കുകയും ചെയ്യുന്ന ലോകത്ത് കത്തോലിക്കാ രോഗി പരിചരണ കേന്ദ്രങ്ങളും ആശുപത്രികളും സ്വയാർപ്പണവും ഉദാരതയും ഐക്യദാർഢ്യവും കൊണ്ട് വ്യത്യസ്തമായി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നെന്ന് പാപ്പ ഫ്രാൻസിസ് സന്ദേശത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു.
എല്ലാ തലത്തിലും ഉദാരതയുടെയും ദാനത്തിന്റെയും സംസ്കാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. ലാഭത്തിന്റെയും വലിച്ചെറിയലിന്റെയും സംസ്കാരത്തെ മറികടക്കുവാൻ ഇത് അത്യന്താപേക്ഷിതമാണ്. കത്തോലിക്ക ആരോഗ്യ പരിരക്ഷാ സ്ഥാപനങ്ങൾ കേവലം ഒരു വ്യാപാര സംരംഭം നടത്തുക എന്ന കെണിയിൽ അകപ്പെടാതെയുമിരിക്കട്ടെ. ലാഭത്തേക്കാൾ രോഗിക്ക് വ്യക്തിഗത പരിഗണന നൽകുവാൻ അവർ ബദ്ധശ്രദ്ധരാകണം. ആരോഗ്യമെന്നത് ആപേക്ഷികവും മറ്റുള്ളവരുമായുള്ള ഇടപെടലിനെ ആശ്രയിച്ചുള്ളതുമാണെന്ന് നമുക്കെല്ലാം അറിയാം. സൌഹൃദവും വിശ്വാസവും ഐക്യദാർഢ്യവും അതിനാവശ്യവുമുണ്ട്. പങ്കുവയ്ക്കുമ്പോൾ മാത്രം പൂർണ്ണമായി ആസ്വദിക്കപ്പെടുന്ന ഒരു നിധിയുമാണ് ആരോഗ്യം. അതിൽ ക്രൈസ്തവിക നന്മയുടെ അളവുകോലാണ് ഉദാരമനസ്കതയോടെയുള്ള പങ്കുവയ്ക്കുന്നതിലെ ആനന്ദം.
സൌഖ്യദായിനിയായ പരിശുദ്ധ ലൂർദ്നാഥയ്ക്ക് ആരോഗ്യ പരിചരണ മേഖലയിലെ എല്ലാവരെയും പാപ്പ ഫ്രാൻസിസ് ഭരമേൽപ്പിക്കുന്നു. പരസ്പര അംഗീകാരത്തിന്റെയും ആശയവിനിമയത്തിന്റെയും സംവാദത്തിന്റെയും ചൈതന്യത്തിൽ നമുക്ക് ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുവാൻ ഈ അമ്മ, പരിശുദ്ധ അമ്മ, ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധയുള്ള സഹോദരങ്ങളായി ജീവിക്കാനും ഉദാരമനസ്കതയോടെ നൽകുവാനും നിസ്വാർത്ഥ സേവനം മറ്റുള്ളവർക്ക് കാഴ്ചവയ്ക്കാനുമുള്ള ആനന്ദം എന്തെന്ന് മനസ്സിലാക്കാനും പരിശുദ്ധ ദൈവജനനി നമ്മെ സഹായിക്കട്ടെ. സ്നേഹപൂർവം എല്ലാവർക്കും പ്രാർത്ഥന നേർന്നുകൊണ്ടും അപ്പസ്തോലിക ആശീർവാദം നൽകിക്കൊണ്ടുമാണ് പാപ്പ ഫ്രാൻസിസ് 2019 ആഗോള രോഗീദിന സന്ദേശം ഉപസംഹരിച്ചത്.
സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ. സ്നേഹിക്കുവാൻ ഞാൻ പഠിപ്പിച്ച പോലവേ, സ്നേഹിക്കുവിൻ പ്രിയരേ. ദാനമായി കിട്ടി കൊടുക്കുവിൻ ദാനമായി, ആരെന്നു നോക്കാതെ മോദമോടെ, ആരെന്നു നോക്കാതെ മോദമോടെ. സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും, സ്നേഹിക്കുവിൻ പ്രിയരേ.
ഈ പരിപാടിയിലെ സംഗീത ശകലങ്ങൾ സ്റ്റീഫൻ ദേവസിയുടേതാണ്. ഈ ഗാനമാലപിച്ചത് മധു ബാലകൃഷ്ണനാണ്. രചന ഫാദർ ജോർജ് പുത്തുമന തലശ്ശേരി. സംഗീതം ജെറി അമൽദേവ്.
ഉന്നതത്തിൽ നിന്നിറങ്ങി ഞാൻ അൻപോടെ നിങ്ങൾക്കുദാസനായി ഈയുലകിൽ ഉന്നതരെന്നു നടിക്കാതെ താഴ്മയോടെങ്ങും ചരിക്കുവിൻ സേവകരായി സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും സ്നേഹിക്കുവിൻ പ്രിയരേ. ജനങ്ങൾക്കു നന്മ ചെയ്തിടുകിൽ എന്തുണ്ടു നിങ്ങൾക്കു പ്രത്യേകമായി പാപിയും സ്നേഹിതർക്കേകുന്നു നന്മകൾ ഏവർക്കുമേകുവിൻ സ്നേഹദാനം ഏവർക്കുമേകുവിൻ സ്നേഹദാനം സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും സ്നേഹിക്കുവിൻ പ്രിയരേ. ശത്രുത നീക്കുവാൻ ശത്രുതയ്ക്കാവുമോ ശത്രുവെ സ്നേഹിച്ചകറ്റു വൈരം തിന്മയെ തിന്മ കൊണ്ടാവില്ല മാറ്റുവാൻ തിന്മയെ നന്മയാൽ ദൂരെ മാറ്റൂ തിന്മയെ നന്മയാൽ ദൂരെ മാറ്റൂ സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും സ്നേഹിക്കുവിൻ പ്രിയരേ. ജീവനെ ക്രൂശതിൽ ഞാൻ സ്നേഹിതർക്കായി സ്വയം യാഗമായി തീരുവോ സ്നേഹസോപാനത്തിനുച്ചിൽ താൻ സ്നേഹിക്കുവിൻ നിങ്ങൾ അന്യോന്യമേവരും സ്നേഹിക്കുവിൻ പ്രിയരേ. സ്നേഹിക്കുവാൻ ഞാൻ പഠിപ്പിച്ച പോലവേ സ്നേഹിക്കുവിൻ പ്രിയരേ. ദാനമായി കിട്ടി കൊടുക്കുവിൻ ദാനമായി ആരെന്നു നോക്കാതെ മോദമോടെ ആരെന്നു നോക്കാതെ മോദമോടെ സ്നേഹിക്കു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് 2019 ലോകരോഗി ദിനത്തോടനുബന്ധിച്ച് പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച സന്ദേശത്തിലെ ചിന്താമലരുകളാണ്. ഈ സന്ദേശം പരിഭാഷപ്പെടുത്തിയത് ജോബ് നെല്ലിക്കൽ, അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പരിപാടി സമാപിക്കുന്നു. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.